ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്ര ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചു. കേരളത്തിലെ പാലക്കാട് ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെ 15 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മഹാരാഷ്ട്രയിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്ന്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 3 പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗയാനയിലെത്തും. ഊർജ്ജ കാര്യക്ഷമത ഇരട്ടിയാക്കാനുള്ള ന്യൂഡൽഹി G20 ഉച്ചകോടിയുടെ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബ്രസീലിന്റെ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 55th ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് ഗോവയിൽ തിരിതെളിയും. ഹോക്കി വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈന പോരാട്ടം. വാർത്തകൾ വിശദമായി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചു. മഹാരാഷ്ട്രയിൽ 288 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. 2086 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുൾപ്പെടെ 4136 പേരാണ് മത്സരരംഗത്തുള്ളത്. രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ 12 ജില്ലകളിലെ 38 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത്. രാവിലെ 7 ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 5 വരെ തുടരും. പ്രശ്നബാധിത ബൂത്തുകളിൽ 4 വോട്ടെടുപ്പ് അവസാനിക്കും. 528 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ മത്സരരംഗത്തുള്ളത്. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കും 4 സംസ്ഥാനങ്ങളിലെ 15 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പഞ്ചാബിൽ 4, ഉത്തർപ്രദേശിൽ 9, ഉത്തരാഖണ്ഡ്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ 1 വീതം നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ശനിയാഴ്ചയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും അതിരാവിലെ തന്നെ വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്ന മോക്ക് പോളിംഗ് നടന്നു. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തെ, LDF സ്ഥാനാർത്ഥി പി സരിൻ, NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ എന്നിവരാണ് പ്രധാന എതിരാളികൾ. പോളിംഗ് സമയം വൈകിട്ട് 6 അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ 10 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ 194,706 വോട്ടർമാർക്കാണ് മണ്ഡലത്തിൽ സമ്മതിദാനാവകാശം ഉള്ളത്. 184 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 7 പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്ര സുരക്ഷാ സേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ അധിക സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ട് പരാതി സാഹചര്യത്തിൽ നിരീക്ഷണവും ശക്തമാക്കും.
ബ്രസീലിൽ നടന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാനയിലേക്ക് പുറപ്പെട്ടു. 1968 ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമാണിത്. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. 2 കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി കാരിക്കോം അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി കൂടിക്കാഴ്ചയും നടത്തും. ഗയാന പാർലമെന്റിനെയും ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. G20 ഉച്ചകോടിയിൽ 2 ദിനം സുസ്ഥിര വികസനവും ഊർജ്ജ പരിവർത്തനവും എന്ന വിഷയത്തിന്മേൽ നടന്ന സെഷനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന കഴിഞ്ഞ G20 ഉച്ചകോടിയിൽ 2030 പുനരുപയോഗ ഊർജ്ജശേഷി 3 ഊർജ്ജ കാര്യക്ഷമത ഇരട്ടിയാക്കാനും തീരുമാനിച്ച കാര്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബ്രസീലിന്റെ തീരുമാനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. കഴിഞ്ഞ 10 4 കുടുംബങ്ങൾക്ക് വീട്, 12 വീടുകളിൽ ശുദ്ധമായ കുടിവെള്ളം തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കിയതായും ശ്രീ മോദി പറഞ്ഞു. റിയോഡി ജനീറോയിൽ ഒട്ടേറെ ലോക നേതാക്കളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. 10 ഔപചാരിക ഉഭയകക്ഷി യോഗങ്ങളും നിരവധി അനൌപചാരിക ആശയവിനിമയങ്ങളും നടന്നതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു.
There were 6 bilateral meetings yesterday with the newly elected president of Indonesia, the newly elected prime minister of Portugal, with the prime minister of Italy, the prime minister of Norway, the newly elected prime minister of the United Kingdom, and with President Macron. Today there were 4 bilateral meetings with first of all in the morning with the host of the G20 summit, President Lula of Brazil.
19th G20 ഉച്ചകോടി സമാപിച്ചു. ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡസിൽവ, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയ്ക്ക് അടുത്ത ഉച്ചകോടിയുടെ അധ്യക്ഷപദം ഔപചാരികമായി കൈമാറിയതോടെയാണ് സമാപനമായത്. ദക്ഷിണാഫ്രിക്ക അധ്യക്ഷപദം ഏൽക്കുന്നതോടെ എല്ലാ G20 രാജ്യങ്ങളും ഗ്രൂപ്പിന്റെ നേതൃത്വം ഒരിക്കലെങ്കിലും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന സാഹചര്യം സംജാതമായതായി ലുല ഡസിൽവ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാമത് വാർഷിക ഉച്ചകോടി റിയോ ഡി ജനീറോയിൽ നടന്നു. G20 ഉച്ചകോടിക്കിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും കൂടിക്കാഴ്ച നടത്തിയത്. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ദാരിദ്ര്യം, അസമത്വം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ആഗോള ഭരണപരിഷ്കാരത്തിന് രൂപം നൽകണമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് G20 രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ലോകസമാധാനത്തിന് UN പ്രമേയങ്ങൾ, രാഷ്ട്രീയ സ്വാതന്ത്ര്യം തുടങ്ങിയ തത്വങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും ഗുട്ടറസ് പറഞ്ഞു. ആണവായുധങ്ങൾ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങൾ വിപുലീകരിക്കുന്ന പുതുക്കിയ ആണവ നയത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അംഗീകാരം നൽകി. ഈ വർഷം സെപ്റ്റംബറിലാണ് റഷ്യയുടെ ആണവ നയത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പുടിൻ ഉത്തരവിട്ടത്. റഷ്യയ്ക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കാൻ US പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. 55th ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് ഗോവയിൽ തിരിതെളിയും. ഉദ്ഘാടന ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഈ വർഷത്തെ ചലച്ചിത്രമേളയിൽ നിരവധി പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതായും ഇത് യുവ ചലച്ചിത്ര പ്രവർത്തകർക്കായി സമർപ്പിക്കുന്നുവെന്നും വാർത്താവിതരണ പ്രക്ഷേപണ സെക്രട്ടറി സഞ്ജയ് ജാജു പറഞ്ഞു. 100 രാജ്യങ്ങളിൽ നിന്നായി 400 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ മാസം 28 വരെയാണ് മേള. ഹോക്കി വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയുമായി ഏറ്റുമുട്ടും. ബീഹാറിലെ രാജ്ഗിറിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ജപ്പാനെ എതിരില്ലാത്ത 2 തോൽപ്പിച്ചാണ് ആതിഥേയരായ ഇന്ത്യ ഫൈനലിൽ കടന്നത്. അതേസമയം സെമിയിൽ മലേഷ്യയെ 3-1 പരാജയപ്പെടുത്തിയാണ് ചൈനയുടെ ഫൈനൽ പ്രവേശനം. എല്ലാവർക്കും സുസ്ഥിരവും ലാഭകരവുമായ കൃഷി, ഭക്ഷ്യസുരക്ഷ, പ്രതിരോധശേഷിയുള്ള ആവാസ വ്യവസ്ഥ എന്നിവ ഉറപ്പാക്കുന്ന സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് 2024 അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ സംരംഭങ്ങൾ ചൂണ്ടിക്കാട്ടിയ ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ ഭാവി തലമുറയ്ക്കായി മണ്ണിന്റെ സജീവത്വം പുനഃസ്ഥാപിക്കാൻ ആഗോള സഹകരണം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചു. 78th സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരങ്ങൾക്ക് കോഴിക്കോട് തുടക്കമായി. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാവിലെ ആരംഭിച്ച മത്സരത്തിൽ ലക്ഷദ്വീപ് പുതുച്ചേരിയെ നേരിടുന്നു. വൈകിട്ട് 3 നടക്കുന്ന മത്സരത്തിൽ ആതിഥേയരായ കേരളം റെയിൽവേസിനെ നേരിടും. RBI പുതിയ ചില നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കുന്നതായും ചില പദ്ധതികളെ പിന്തുണയ്ക്കുന്നതായും സൂചിപ്പിക്കുന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വ്യാജ വീഡിയോകൾക്കെതിരെ കർശന ജാഗ്രത പുലർത്തണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ പദ്ധതികളിൽ പണം നിക്ഷേപിക്കാൻ ഈ വീഡിയോകളിലൂടെ ആഹ്വാനം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തെ ആദ്യ 24/7 ഓൺ കോടതി ഇന്ന് കൊല്ലത്ത് പ്രവർത്തനം ആരംഭിക്കും. പൂർണമായും കടലാസുരഹിതമായാണ് മുഴുവൻ സമയ പ്രവർത്തന നിരതമായ ഈ ഹൈബ്രിഡ് കോടതിയുടെ പ്രവർത്തനം. സുപ്രീംകോടതിയുടെ ഇ കോടതി നയത്തിന്റെ ഭാഗമായാണ് മുഴുവൻ സമയ കോടതി കൊല്ലത്ത് യാഥാർത്ഥ്യമാകുന്നത്. രാജ്യത്തെയും ലോകത്തെ തന്നെയും മികച്ച സർവകലാശാലയായി ഗതിശക്തി വിശ്വവിദ്യാലയം മാറുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. റെയിൽവേ, വ്യോമയാനം, ഹൈവേകൾ, ഷിപ്പിംഗ്, പ്രതിരോധം എന്നിവയുൾപ്പെടെ ഗതാഗത ലോജിസ്റ്റിക് മേഖലകളിലുടനീളം വ്യവസായ പ്രേരകവും തൊഴിൽ കേന്ദ്രീകൃതവുമായ കോഴ്സുകൾ GSV വാഗ്ദാനം ചെയ്യുന്നതായും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന GSVയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കവെ ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചു. കേരളത്തിലെ പാലക്കാട് ഉൾപ്പെടെ 4 15 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മഹാരാഷ്ട്രയിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്ന്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 3 പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗയാനയിലെത്തും. ഊർജ്ജ കാര്യക്ഷമത ഇരട്ടിയാക്കാനുള്ള ന്യൂഡൽഹി G20 ഉച്ചകോടിയുടെ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബ്രസീലിന്റെ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 55th ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് ഗോവയിൽ തിരിതെളിയും. ഹോക്കി വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈന പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.